അധ്യായം 46. 4 മണിക്ക് മുമ്പ് തന്നെ സ്വർഗത്തിലെ കടത്തിണ്ണകളിലും മരച്ചുവടുകളിലും ജനം നിറഞ്ഞു. സംഘാടക സമിതിയുടെ പ്രവർത്തകർ അങ്ങുമിങ്ങും പാഞ്ഞുകൊണ്ടിരുന്നു. റാലി 4 മണിക്ക് തന്നെ തുടങ്ങിക്കിട്ടാനുള്ള ബദ്ധപ്പാടാണ്. പ്രകാശ ഡോക്ടറുടെ ചെവിയിൽ ചോദിച്ചു, ജയരാജ പബ്ലിക് മീറ്റിംഗെ അല്ലുവ അപർവതു? ഹൗതു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സന്ദേഹം ഡോക്ടറെയും പിടികൂടി. ജയരാജൻ എത്തിച്ചേർന്നില്ലെങ്കിൽ? ശ്രീരാമയുടെ അരികു ചെന്ന് ഡോക്ടർ അടക്കം പറഞ്ഞു, മീറ്റിംഗ് ആരംഭിസുഖാക അവനു ബറബഹുദ. ശ്രീരാമ തലയാട്ടി, മത്തേ കണ്ഡിത ബറുവതു. ഡോക്ടർ ആഞ്ഞിലിച്ചുവൂട്ടിലേക്ക് നടന്നു. അവിടെ കൽപ്പടവിൽ നീലകണ്ഠൻ ഇരിക്കുന്നുണ്ട് എന്നറിയിച്ചത് പ്രകാശയാണ്. കൽപ്പടവുകളിലെല്ലാം ആളുകൾ ഇരിപ്പുണ്ട്, പക്ഷെ നീലകണ്ഠനില്ല. അപ്പോൾ ചെറുപുഞ്ചിരിയോടെ എണീറ്റ് നടന്നു വന്ന ആളെ ഡോക്ടർ തിരിച്ചറിഞ്ഞു. നീലകണ്ഠനാണ്. തിരിച്ചറിയാൻ വയ്യാത്ത വിധം മാറിയിട്ടുണ്ട്. മുടിയും താടിയുമെല്ലാം പറ്റേ വടിച്ചു കളഞ്ഞിരിക്കുന്നു. നെറ്റിയിലൊരു ചന്ദനക്കുറിയും. എന്നെ ഒരാളും തിരിച്ചറിയുന്നില്ല. അത് നന്നായി, ബട്ട് യു മസ്റ്റ് ബി കെയർഫുൾ. റാലി തുടങ്ങാറായില്ലേ? ഇപ്പോൾ തുടങ്ങും. നേതാവ് ഇപ്പോൾ എത്തും. മന്ത്രി പെർലയിൽ മീറ്റിംഗാ, വരുമ്പോഴേക്കും എത്തും. ജയരാജൻ ഓന് മീറ്റിങ്ങിനെത്തും. വളരെ ചിട്ടയായ പ്രവർത്തനമാണ് ശ്രീരാമയും കൂട്ടരും കാഴ്ചവെച്ചത്. ആദ്യം നേതാവിനെ ചെന്ന് കണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. പദയാത്രയിൽ അന്ന് വേണ്ടത്ര സഹകരിക്കാൻ പറ്റാതെ പോയതിൽ ക്ഷമ ചോദിച്ചു. നീലകണ്ഠനും ജയരാജനും തങ്ങളെ കുറേ തെറ്റിദ്ധരിപ്പിച്ചു. അവർ നാടുവിട്ടതോടെ എൻമകജ് ശുദ്ധമായി. ഇനി ഞങ്ങളുടെ രക്ഷ അങ്ങ് മാത്രമാണ്. നേതാവ് കനിഞ്ഞു. നോട്ടീസും പന്തലുമെല്ലാം താൻ തന്നെ ഒരുക്കിക്കൊള്ളാമെന്ന് ഏറ്റു. കൃഷിമന്ത്രിയെ എത്തിക്കുന്ന കാര്യവും നേതാവ് സമ്മതിച്ചു. മൾട്ടി കളറിലാണ് നോട്ടീസും പോസ്റ്ററും പ്രിൻ്റ് ചെയ്തത്. രണ്ടിലും വലം കൈ ഉയർത്തി പുഞ്ചിരിയോടെ ജനങ്ങളെ ആശീർവദിക്കുന്ന നേതാവിൻ്റെ ഒന്നാന്തരം വർണ്ണചിത്രമുണ്ട്. അങ്ങനെ എൻമകജയിലെ എല്ലാ വീടുകളിലും നേതാവിൻ്റെ പുഞ്ചിരിയെത്തി. ഗ്രാമത്തിൻ്റെ മുക്കിലും മൂലയിലും പോസ്റ്ററുകൾ നിറഞ്ഞു. എൻമകജയിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും നേതാവിൻ്റെ അനുഗ്രഹ കൈയും വശ്യമായ പുഞ്ചിരിയുമാണ്. ശ്രീരാമ എഴുതിക്കൊടുത്തതല്ല നോട്ടീസിലും പോസ്റ്ററിലും പ്രിൻ്റ് ചെയ്തു വന്നത്. എൻഡോസൾഫാൻ വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും എന്നത് മാറ്റി എൻഡോസൾഫാൻ എന്ന് വലുതായി പ്രിൻ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരുന്നു. തൊട്ടുതാഴെ എൻമകജയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സർക്കാർ ഉടൻ പരിഹാരം കാണുക എന്ന് രേഖപ്പെടുത്തിയിരുന്നു. തൻ്റെ ചെലവിൽ പ്രിൻ്റ് ചെയ്തോളാം എന്ന് നേതാവ് പറഞ്ഞപ്പോൾ ശ്രീരാമയോ മറ്റാരെങ്കിലുമോ ഈ അപകടം പ്രതീക്ഷിച്ചതല്ല. തൽക്കാലം ഒന്നും മിണ്ടണ്ട എന്ന് ശ്രീരാമ തന്നെ എസ്പാക്കിൻ്റെ പ്രവർത്തകരെ സമാധാനിപ്പിക്കുകയായിരുന്നു. 4 വരിയായിട്ടാണ് റാലി നീങ്ങിയത്. എൻമകജയിലെ ആപാലവൃദ്ധം ജനങ്ങളും എത്തിച്ചേർന്നിരുന്നു. സ്ത്രീകൾക്കിടയിൽ എവിടെയോ ദേവയാനിയും ഉണ്ടായിരുന്നു. അന്യനെപ്പോലെ ആരോടും മിണ്ടാതെ നീലകണ്ഠൻ നടന്നു. റാലിയുടെ ഏറ്റവും പിന്നിലായിരുന്നു ശ്രീരാമയും ഡോക്ടറും. റാലി തുടങ്ങിയപ്പോൾ നേതാവിൻ്റെ മുഖത്ത് സ്വിച്ചിട്ടതുപോലെ തെളിഞ്ഞ ചിരി റാലി അവസാനിച്ച് പൊതുയോഗം തുടങ്ങാറായപ്പോഴും അതേ വോൾട്ടേജിൽ പ്രകാശിച്ചു നിന്നു. വഴി നീളയുള്ള ചുമരുകളിലും കട്ടൗട്ടുകളിലും സമ്മേളന പന്തലിലും അഭിവാദ്യം ചെയ്ത് നിറഞ്ഞു നിൽക്കുന്ന തന്നെ തന്നെ കണ്ട് നേതാവ് ഹർഷോന്മാദത്തിലായിരുന്നു. പ്രകാശ ദേവപ്പയുടെ ചെവിയിൽ മന്ത്രിച്ചു, പൊലയാടി മോൻ്റെ ചിരി കണ്ടില്ലേ? സഭ തുടങ്ങട്ട്, അപ്പം കാണാം ഓൻ്റെ ചിരി കരച്ചിലാവുന്നത്. ദേവപ്പ വേവലാതിയോടെ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ പാത്തരൻ്റെ ഇന്ത് കേനുവറ് ഏറാണ്ടല. അതായത് നീ മിണ്ടാതിരിക്കി, ആരെങ്കിലും കേൾക്കും. പൊതുസമ്മേളനം ആരംഭിക്കാറായി. മൈതാനം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. നേതാവും മന്ത്രിയും വേദിയിലേക്ക് കയറി വരികയാണ്. ശ്രീരാമ പരിഭ്രമത്തോടെ പതുക്കെ ചോദിച്ചു, എത്തിയോ? ഡോക്ടർ ഇല്ലെന്ന് തലയാട്ടി. പെട്ടെന്ന് പഞ്ചി അവർക്കരികിലേക്ക് വന്നു. ഇരുവരുടെയും മുഖം പ്രസന്നമായി. ഡോക്ടർ ചോദിച്ചു, എവിടെയുണ്ട്? പഞ്ചി പറഞ്ഞു, സ്റ്റേജ് പിറവ് ഒഞ്ച് ബഞ്ചിത് കുള്ളത് ഉള്ളർ. രണ്ടുപേരും സ്റ്റേജിലെ പിന്നിലേക്ക് ഏന്തി നോക്കി. ഉണ്ട്, ഒരു പർദ്ദക്കാരി ബെഞ്ചിലിരിപ്പുണ്ട്. ആശ്വാസത്തോടെ ശ്രീരാമ ചെന്ന് നേതാവിനും മന്ത്രിക്കും മധ്യേയിട്ട കസേരയിൽ ഇരുന്ന് അധ്യക്ഷ പദവി ഏറ്റെടുത്തു. പ്രകാശ സ്വാഗത പ്രഭാഷണം ആരംഭിച്ചു. വ്യാജസ്തുതികൾ കൊണ്ട് നേതാവിനെ പുകഴ്ത്തുകയാണ് പ്രകാശ. ശ്രീരാമ മനസ്സിൽ ആനന്ദിച്ചു, പൊങ്ങട്ടെ, ആകാശത്തോളം പൊങ്ങട്ടെ. ഏറ്റവും ഉയരത്തിൽ നിന്ന് താഴെ വീഴുമ്പോഴാണ് തകർച്ച ഏറ്റവും ശോചനീയമാവുക. സ്വാഗതം മുന്നേറുമ്പോൾ ഡോക്ടർ സ്റ്റേജിന് പിന്നിലേക്ക് നടന്ന് പർദ്ദക്കാരിയുടെ അടുത്തിരുന്ന് പതുക്കെ പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ, സ്വാഗതം കഴിഞ്ഞാൽ അപ്പോൾ അധ്യക്ഷൻ റിപ്പോർട്ടിന് വിളിക്കും. ദേവദാസേ, അപ്പോൾ നീ പോകണം സ്റ്റേജിലേക്ക്. എഴുന്നേൽക്കുമ്പോൾ ഡോക്ടർ പർദ്ദക്കാരിയുടെ കയ്യിൽ തട്ടി, ബി കെയർഫുൾ, സ്വാഗതം ദാ തീരാനാവുന്നു. പെട്ടെന്ന് അവൾ കൈ പിൻവലിച്ചു. വളകൾ കിലുങ്ങി. അവൾ മുഖംമൂടി മാറ്റി. ഒരു ചെറുപ്പക്കാരിയാണ്. ഡോക്ടർ ഞെട്ടി, ഓ സോറി. അവൾ സാരമില്ലെന്ന് പുഞ്ചിരിച്ചു. ഡോക്ടർ സ്റ്റേജിനരികിൽ കൂനിക്കൂടിയിരുന്ന പഞ്ചിയുടെ അരികിലേക്ക് ഓടി. പഞ്ചി ഉറപ്പിച്ചു പറഞ്ഞു, സ്റ്റേജിനരികിൽ വരെ ജയരാജനെ താൻ കൊണ്ടുവന്നതാണ്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് പിടിയില്ല. അപകടം മണത്ത് ഡോക്ടർ പറഞ്ഞു. പഞ്ചി വേഗത്തിൽ നീലകണ്ഠനെ സർപ്പമലയിലേക്ക് മാറ്റ്, ഈടെ നിൽക്കണ്ട. ശ്രീരാമയെ സ്റ്റേജിൻ്റെ മൂലയിലേക്ക് വിളിച്ചു പറഞ്ഞു, റിപ്പോർട്ട് ഇത്തെ ബോഡ്ചി. സ്വാഗത ഭാഷണ കാരലക്കന അധ്യക്ഷ ഭാഷണ സുറുമാൺപുകു. ആ പുറത്തുകു ജയരാജ ബത്തണ്ട് ആരെന്ന് ലപ്പുക. ഓ നടപ്പ് ജിനാണ്ട എൻകോള പിറവ് പോയി. നേതാവിനോ പാർത്തിക്കോ ബേത്തെ സാധി ഇദ്ദി. അതായത് കുറച്ച് സമയം ജയരാജനെ കാത്തു നിൽക്കാം, ഇല്ലെങ്കിൽ നേതാവിൻ്റെ പ്രസംഗത്തിന് ക്ഷണിക്കാം, വേറെ വഴിയില്ല. ശ്രീരാമ തരിച്ചു നിന്നു. എന്തോ കാര്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ജയരാജൻ ചതിക്കുകയാണ്. സ്വാഗതം അവസാനിച്ചപ്പോൾ ശ്രീരാമ അധ്യക്ഷ പ്രസംഗം ആരംഭിച്ചു. പ്രസംഗമായിരുന്നില്ല, വായിൽ തോന്നിയതൊക്കെ പറഞ്ഞു. ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴെല്ലാം ഡോക്ടർ ജയരാജൻ എത്തിയിട്ടില്ലെന്ന് ആംഗ്യം കാണിച്ചു. ഉദ്ഘാടനത്തിനു വേണ്ടി നേതാവിനെ ക്ഷണിച്ചുകൊണ്ട് ശ്രീരാമ പ്രസംഗം ഉപസംഹരിച്ചു. അർത്ഥഗർഭമായ പുഞ്ചിരിയോടെ ശ്രീരാമയോടെ കൈപ്പിടിച്ചു കുലുക്കി നേതാവ് മൈക്കിന് മുന്നിലേക്ക് നടന്നു. സദസ്സിന് മുന്നിലിരുന്ന അനുയായികൾ ആദ്യം കൈയടിച്ചു. അപ്പോൾ എൻമകജെ മുഴുവനും ആവേശത്തോടെ കൈയടിയിൽ പങ്കുചേർന്നു. ശ്രീരാമയെ നോക്കി നേതാവ് വീണ്ടും ഗംഭീരമായ ഒരു ചിരി ചിരിച്ചു. കൈയടി ശാന്തമാകുന്നതുവരെ അയാൾ മൈക്കിനു മുന്നിൽ കാത്തുനിന്നു. വേദിയിലും സദസ്സിലുമുള്ളവരെ വിനീതമായി തൊഴുത് നേതാവ് പ്രസംഗം ആരംഭിച്ചു. ഒരു മണിക്കൂർ നേരമാണ് കത്തി കയറിയത്. നല്ല ഭാഷയിൽ, നാടകീയമായ ശൈലിയിൽ പഴങ്കഥകളും പഴഞ്ചൊല്ലുകളുമൊക്കെ ഇടയ്ക്കിടെ ചേർത്ത് മധുരം തുളമ്പുന്ന നർമ്മോക്തികൾ കലർത്തിയ പ്രസംഗം എൻമകജേക്കാർ ശ്വാസം പിടിച്ചിരുന്നാണ് കേട്ടത്. എൻമകജയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൻ കഴിഞ്ഞ 2 വർഷങ്ങളായി നടത്തിയ സന്ധിയില്ലാ സമരത്തിൻ്റെ കഥകൾ നേതാവ് വിവരിച്ചു. 2 കാര്യങ്ങളാണ് ഊന്നി പറഞ്ഞത്. ഏത് പകലിനും രാത്രിയുള്ളതുപോലെ എൻമകജയുടെ പുലരിക്ക് മുമ്പുള്ള ഇരുട്ട് മാത്രമാണ് ഇന്നിവിടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. അമൃതിനു വേണ്ടി പാലാഴി കടയുമ്പോൾ കാളകൂടം ഉണ്ടാവുന്നതുപോലെ അമൃതുണ്ടാവാൻ കാളകൂടം ഉണ്ടായേ മതിയാകൂ. ഇതാ ഇന്നു മുതൽ അമൃതിൻ്റെ കാലമാണ്. രോഗങ്ങളെല്ലാം മാറി എൻമകജേക്കാർ ദേവന്മാരെപ്പോലെ അനശ്വരന്മാരാവാൻ പോവുകയാണ്. സദസ്സ് വികാരഭരിതരായി. ദുഃഖങ്ങളെല്ലാം മറന്ന് അവർ കൈയടിച്ചു. കൈയടിയുടെ ഇടവേള കഴിഞ്ഞപ്പോൾ നേതാവ് 2-ാമത്തെ കാര്യം പറഞ്ഞു. എൻമകജയുടെ രോഗങ്ങൾക്ക് യഥാർത്ഥ കാരണം എന്താണ്? ഇനിയും അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഒരു പക്ഷേ എൻഡോസൾഫാനാകാം. അതുപോലെ 100 സാധ്യതകൾ വേറെയുമുണ്ട്. തെളിയിക്കപ്പെടും വരെ ആ മരുന്നിനെ വില്ലനായി ചിത്രീകരിക്കരുത്. കശുവണ്ടിയിലൂടെ നമ്മുടെ രാജ്യത്തിന് കോടിക്കണക്കിന് ഡോളർ സമ്പാദിച്ചു കൊടുക്കുന്ന മരുന്നാണ് മരുന്ന്. എൻഡോസൾഫാനെതിരെ യുദ്ധം ചെയ്യാനാണോ നാം നമ്മുടെ വിലപ്പെട്ട സമയം വ്യയം ചെയ്യേണ്ടത്? അല്ല, നിരാലംബരായ രോഗികളെ കണ്ടെത്തി അവരെ സുഖപ്പെടുത്താനാണ്, അല്ലേ? ജനം അന്നേരവും ഘോരമായി കൈയടിച്ചു. ശ്രീരാമയുടെ കൈകാലുകൾ അപസ്മാരബാധയുണ്ടായതുപോലെ വിറച്ചുകൊണ്ടിരുന്നു. കയ്യിലിരുന്ന കടലാസും വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ മേശപ്പുറത്ത് കിടത്തി. സ്റ്റേജിന് പിന്നിൽ നിന്ന പ്രകാശ ദുഃഖിതനായി. എന്തോ മിണ്ടി. അത് ശ്രദ്ധിക്കാതെ ഡോക്ടർ പരിക്ഷീണനായി പറഞ്ഞു, മന്ത്രി പാത്രതേ ആനക എന്നാണ് ലപ്പുലകർ. എനക്ക് ദാല ബല്ലി പാനീത്ത് പുറത്തു ജർപ്പാടു. അതായത് മന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രസംഗത്തിന് വിളിക്കും, എനിക്ക് തീരെ വയ്യ, കുറച്ചു നേരം കിടക്കണം. ഡോക്ടറുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. മറുപടി കാത്തു നിൽക്കാതെ പാളിപ്പാളി മൈതാനത്തിൽ നിന്നും നടന്ന് ഡോക്ടർ അപ്രത്യക്ഷനാവുന്നത് നിസ്സഹായനായി പ്രകാശ നോക്കി നിന്നു.